ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം. ശുഭപ്രതീക്ഷയുമായി മുന്നണികളും സ്ഥാനാർത്ഥികളും. മൂന്ന് സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും ഇന്നറിയാം. ഫലം കൃത്യതയോടെ ജനങ്ങളിലെത്തിക്കാൻ പ്രത്യേക ബുള്ളറ്റിനുമായി ആകാശവാണി വാർത്താ വിഭാഗം. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനുള്ള തീരുമാനത്തിന് ഇറാൻ പാർലമെന്റിന്റെ അംഗീകാരം. സ്ഥിതിഗതികൾ വിലയിരുത്തി ലോകരാഷ്ട്രങ്ങൾ. സമാധാനം പുനഃസ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്ത് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ. ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇംഗ്ലണ്ടിനെതിരായ ലീഡ്സ് ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയ്ക്ക് 5 വിക്കറ്റ്. നാലാം ദിനം ലീഡ് ഉയർത്താൻ ഇന്ത്യ. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയിരിക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം 7:30 തുറക്കും. 263 പോളിംഗ് ബൂത്തുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾക്കായി 14 ടേബിളുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 19 റൌണ്ടുകളിലായാണ് വോട്ടെണ്ണൽ. മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന് UDFഉം മണ്ഡലം നിലനിർത്താനാകുമെന്ന് LDFഉം കരുതുന്നു. PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും. നില മെച്ചപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. 176,070 പേരാണ് വോട്ട് ചെയ്തത്. ഇതിൽ 1403 പോസ്റ്റൽ വോട്ടുകളാണ്. വഴിക്കടവ്, മൂത്തേടം, കരുളായി, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും അവസാനം അമരമ്പലം പഞ്ചായത്തുമാണ് എണ്ണുക. കേരളത്തിലെ നിലമ്പൂരിനു പുറമെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലെ ഫലങ്ങളും ഇന്നറിയാം. ഗുജറാത്തിൽ 2, പശ്ചിമബംഗാൾ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെണ്ണൽ നടക്കും. ഈ മാസം 19 എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടന്നത്. ഫലം കൃത്യതയോടെ ജനങ്ങളിലെത്തിക്കാൻ രാവിലെ 9:30, 10:30, ഉച്ചയ്ക്ക് ശേഷം 3:30 ആകാശവാണിയുടെ പ്രത്യേക ബുള്ളറ്റിനുകൾ ഉണ്ടായിരിക്കും. ഭീകരതയ്ക്കെതിരെ ആഗോള സമവായം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം ബഹുരാഷ്ട്ര പര്യടനം നടത്തും. ബ്രസീലിൽ 17th ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. മൊറോക്കോ, അർജന്റീന, ബ്രസീൽ, ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഛത്തീസ്ഗഡിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നാരായൺപൂർ ജില്ലയിലെ അബൂജ്മാദ് പ്രദേശം സന്ദർശിക്കുകയും ഗ്രാമീണരുമായി സംവദിക്കുകയും ചെയ്യും. ഇർഖ്ഭട്ടി പ്രദേശത്തെ അതിർത്തി സുരക്ഷാ സേനാ ക്യാമ്പിലെ ജവാന്മാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. വരുന്ന മഴക്കാലത്തും നക്സൽ വിരുദ്ധ നടപടികൾ തുടരുമെന്ന് ഇന്നലെ റായ്പൂരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. അടുത്ത വർഷം 31 മാർച്ചിനകം മാവോയിസം തുടച്ചു നീക്കാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയം അദ്ദേഹം ആവർത്തിച്ചു. പുനരധിവാസ പാക്കേജ് പ്രയോജനപ്പെടുത്തി കീഴടങ്ങാനും മുഖ്യധാരയിൽ ലയിക്കാനും മാവോയിസ്റ്റുകളോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അഭ്യർത്ഥിച്ചു.
31/3/2026 ഈ ദേശ് നക്സൽവാദ് സേ മുക്ത ഹോ ജായേഗാ. ജോ നക്സൽവാദ് കേ റാസ്തേ പർ ഭടക് കർ ചലേ ഗയേ ഹൈ വോ സബി യുവാഓ കോ അപീൽ കർനാ ചാഹതാ ഹൂം കി ബഹുത് ലുഭാവനീ സരണ്ടർ പോളിസീ വിഷ്ണുദേവ് ജി നേ ബനായീ. ആയിയേ ഹത്യാർ ഡാൽ ദീജിയേ ഓർ നയേ ഛത്തീസ്ഗഡ് കി വികാസ് കി യാത്രാ മേ ജൂഡ് ജായേ.
രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറക്കുന്ന വിംഗ്സ് ടു അവർ ഹോപ്സ് വാല്യം 2 എന്ന പുസ്തകം ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രകാശനം ചെയ്യും. ശ്രീമതി മുർമുവിന്റെ 51 പ്രസംഗങ്ങളുടെ ശേഖരമാണ് വൈകുന്നേരം ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്യുന്നത്. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്, സഹമന്ത്രി എൽ മുരുകൻ എന്നിവരും പങ്കെടുക്കും. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ 100th വാർഷികത്തോടനുബന്ധിച്ച് നോയിഡയിലെ MIT സർവകലാശാലയിൽ നടക്കുന്ന വൈസ് ചാൻസലർമാരുടെ ദേശീയ സമ്മേളനം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഭാവിയിലെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സങ്കല്പം ഇന്ത്യയുടെ നിർണായക പങ്ക് എന്നതാണ് ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ പ്രമേയം. 300 വൈസ് ചാൻസലർമാർ നേരിട്ടും 200 പേർ ഓൺലൈനായും സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റികളുടെ 2 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് ഇന്ന് മുംബൈയിൽ തുടക്കമാകും. ഭരണ നിർവഹണത്തിലും സമ്പദ്വ്യവസ്ഥയിലും കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനായി ബജറ്റ് എസ്റ്റിമേറ്റുകൾ ഫലപ്രദമായി അവലോകനം ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയുടെ പങ്കിനെക്കുറിച്ച് ചർച്ചകൾ നടക്കും. എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ 75th വാർഷികത്തോടനുബന്ധിച്ചാണ് സമ്മേളനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
ഇറാൻ ഇസ്രായേൽ സംഘർഷം കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കാനുള്ള ദൌത്യം ഓപ്പറേഷൻ സിന്ധു തുടരുന്നു. ഇസ്രായേൽ, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നും ഇന്നലെ 160 പേരുടെ ആദ്യ സംഘത്തെ ഒഴിപ്പിച്ചു. ഇറാനിലെ മഷ്ഖദിൽ നിന്നും ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ 285 പേരുടെ സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരീറ്റ സ്വീകരിച്ചു. അടുത്ത ദിവസങ്ങളിൽ ഇറാനിൽ നിന്നും 3 വിമാനങ്ങൾ കൂടിയെത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ സൈനിക ആക്രമണങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. എന്നാൽ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ ഇത് സംബന്ധിച്ച് ഔപചാരിക ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണ പ്രകൃതിവാതക കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള തീരുമാനം ആഗോള സാമ്പത്തിക അസ്ഥിരതകൾക്ക് കാരണമായേക്കുമെന്നാണ് വിലയിരുത്തൽ. അടച്ചുപൂട്ടൽ നിലവിൽ വന്നാൽ എണ്ണവില ബാരലിന് 100 US ഡോളറിന് മുകളിൽ ഉയരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരുന്നതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ വ്യാപാരം വിപുലീകരിച്ചിട്ടുണ്ടെന്നും ഹോർമൂസ് കടലിടുക്കിലൂടെയല്ല പല ചരക്കുകളും എത്തിച്ചേരുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ ഊർജ്ജ വിതരണം ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
Out of the 5.5 million barrels of crude oil that India consumes daily, about 1.5 and 2 million only come through the Straits of Hormuz. We import roughly 4 million barrels through other routes. The oil marketing companies have enough stock. Most of them have stocks up to 3 weeks. One of them has in fact 25 days stock. And we are also confident that we can increase the supply of crude through other routes.
ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗം ചേർന്നു. പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. വിശദാംശങ്ങളിലേക്ക്.
ഇറാനെതിരായ US ആക്രമണം മേഖലയിലെ സാഹചര്യം കൂടുതൽ വഷളാക്കിയതായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഏത് വിധേനയും സാധാരണ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ആണവ പദ്ധതി പരിശോധിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം US ആക്രമണത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമാണ് വിനിയോഗിക്കുന്നതെന്ന് സുരക്ഷാ സമിതിയിലെ ഇറാന്റെ പ്രതിനിധി അമീർ സയ്യിദ് ഇറവാനി പ്രതികരിച്ചു. US ഇടപെടലുകൾ എക്കാലവും ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കിയിട്ടുണ്ടെന്ന് ഇസ്രായേലിന്റെ UN പ്രതിനിധി പറഞ്ഞു. ആക്രമണങ്ങളെ അപലപിച്ച ചൈനീസ് അംബാസിഡർ ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടു. US ഒരു പണ്ടോറ പെട്ടിയാണ് തുറന്നിരിക്കുന്നതെന്നും നയതന്ത്രത്തിന് അമേരിക്കയ്ക്ക് താൽപര്യമില്ലെന്നും റഷ്യൻ അംബാസിഡർ പറഞ്ഞു. എന്നാൽ അമേരിക്കൻ താവളങ്ങൾക്കോ പൌരന്മാർക്കോ നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ US അംബാസിഡർ ഡൊറോത്തി ഷിയ മുന്നറിയിപ്പ് നൽകി.
ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിനിടെ ഇറാനെതിരെ വ്യോമാക്രമണം നടത്താൻ അമേരിക്ക ഇന്ത്യൻ വ്യോമാതിർത്തി ഉപയോഗിച്ചെന്ന പ്രചാരണം തള്ളി കേന്ദ്ര സർക്കാർ. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് സ്ഥിരീകരിച്ചു. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. 1894 June 23 പാരീസിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് സമിതി സ്ഥാപിതമായതിന്റെ സ്മരണയിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ സന്ദേശമുയർത്തി കേരളത്തിലുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ടം മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇംഗ്ലണ്ടിനെതിരായ ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 6 runs ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 471 ഇംഗ്ലണ്ട് 465 എല്ലാവരും പുറത്തായി. ഇന്ത്യയ്ക്കു വേണ്ടി ജസ്പ്രീത് ബുംറ 5 wicket എടുത്തു. ഇംഗ്ലണ്ടിനായി ഒല്ലി പോപ്പ് സെഞ്ചുറി നേടി. ഹാരി ബ്രൂക്ക് 99 runs പുറത്തായി. ബുംറയെ കൂടാതെ പ്രസിദ്ധ് കൃഷ്ണ 3ഉം മുഹമ്മദ് സിറാജ് 2 wicket എടുത്തു. മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 2 wicket നഷ്ടത്തിൽ 90 runs എടുത്തിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം. ശുഭപ്രതീക്ഷയുമായി മുന്നണികളും സ്ഥാനാർത്ഥികളും. 3 സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും ഇന്നറിയാം. ഫലം കൃത്യതയോടെ ജനങ്ങളിലെത്തിക്കാൻ പ്രത്യേക ബുള്ളറ്റിനുമായി ആകാശവാണി വാർത്താ വിഭാഗം. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനുള്ള തീരുമാനത്തിന് ഇറാൻ പാർലമെന്റിന്റെ അംഗീകാരം. സ്ഥിതിഗതികൾ വിലയിരുത്തി ലോകരാഷ്ട്രങ്ങൾ. സമാധാനം പുനഃസ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്ത് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ. ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇംഗ്ലണ്ടിനെതിരായ ലീഡ്സ് ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയ്ക്ക് 5 വിക്കറ്റ്. നാലാം ദിനം ലീഡ് ഉയർത്താൻ ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 9:30.